2025 സെപ്റ്റംബർ 21 ഞായറാഴ്ച കേരള കൗമുദി ഇ പേപ്പറിൻ്റെ വാരാന്ത്യ കൗമുദിയുടെ രണ്ടാം പേജിൽ നിന്നും വായിക്കുന്നു രാഹുൽ. ഡോക്ടർ അരുൺ സക്കറിയ, തോക്ക് ചൂണ്ടുന്ന ഡോക്ടർ. ജിജി ലൂക്കസ് എഴുതുന്നു, സംസ്ഥാനത്ത് വന്യജീവി ആക്രമണമുണ്ടായാലും പ്രശ്നക്കാരായ കാട്ടാന, കടുവ, പുലി എന്നിവയെ പിടികൂടാനാണെങ്കിലും ഒരേ ഒരു പേര് ഉയരും. ഡോക്ടർ അരുൺ സക്കറിയ. വന്യജീവി സംഘർഷം രൂക്ഷമായതോടെ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്കുള്ള ഓട്ടത്തിലാണ് ഡോക്ടർ. ദൗത്യങ്ങളെക്കുറിച്ച് ഫോറസ്റ്റ് ചീഫ് വൈൽഡ് ലൈഫ് വെറ്ററിനറി ഓഫീസർ ഡോക്ടർ അരുൺ സക്കറിയ സംസാരിക്കുന്നു. ഒന്നിനു പിറകെ ഒഴിയാതെ നീളുന്ന ദൗത്യങ്ങൾ എങ്ങനെ തോന്നുന്നു. നിലമ്പൂർ കാളികാവ് ഭാഗത്ത് ഒരു ടാപ്പിംഗ് തൊഴിലാളിയെ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തുകയും ഭക്ഷിക്കുകയും ചെയ്തിരുന്നു. അതിനെ പിടികൂടാൻ ശ്രമകരമായ ദൗത്യമാണ് അവസാനമായി പൂർത്തിയാക്കിയത്. റബ്ബർ എസ്റ്റേറ്റാണ്, ലയങ്ങളുണ്ട്. പുലർച്ചെ 4 തൊഴിലാളികൾ ജോലിക്കിറങ്ങും. അവിടെയാണ് കടുവ ഇറങ്ങിയത്. ക്യാമറ ട്രാപ്പിൽ പരിശോധിച്ചപ്പോൾ സൈലന്റ് വാലിയിലുള്ള പ്രായമുള്ള കടുവയാണെന്ന് കണ്ടെത്തി. പിന്നീട് കൂട് സ്ഥാപിച്ചു. കടുവയെ പിടികൂടുന്നത് 3 രീതിയിലാണ്. ഓപ്പൺ ഡാറ്റിംഗ് രീതിയാണ് 1. കണ്ടെത്തുന്ന കടുവയെ പിന്തുടർന്നു പോയി മയക്കുപടി വെക്കും. കൂട് വെച്ച് പിടിക്കുന്നതാണ് 2 രീതി. തുടർച്ചയായ നിരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തുന്ന കടുവയെ മരത്തിന് മുകളിൽ പതിയിരുന്ന് പിടികൂടുന്നത് മറ്റൊരു രീതി. ചെങ്കുത്തായ മലമ്പ്രദേശവും സ്ലോട്ടർ പ്രായത്തിലെത്തിയ റബ്ബർ മരങ്ങളുമാണ് അവിടെയുണ്ടായിരുന്നത്. 3 രീതികളും പരീക്ഷിച്ചു. 4 കൂടുകൾ സ്ഥാപിച്ചു. 55 ക്യാമറ ട്രാപ്പുകൾ സജ്ജമാക്കി. 4 കടുവയെ കണ്ടെത്തുകയും വെടിവെക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ പലപ്പോഴും തിരിച്ചാക്രമിച്ച് കടുവ രക്ഷപ്പെടുകയായിരുന്നു. ഒടുവിൽ 56 ദിവസം ഒരു പാറമടയിൽ സ്ഥാപിച്ച കൂട്ടിലാണ് കടുവയെ പിടികൂടിയത്. 13 പെൺകടുവയായിരുന്നു. ചെയ്തത് ഓരോന്നും അപകട സാധ്യത കൂടിയതായിരുന്നു. എങ്ങനെയാണ് ഇവയെ നേരിടുന്നത്? സർവീസിൽ പ്രവേശിച്ചതിന് ശേഷം പിടികൂടുന്ന 37 കടുവയായിരുന്നു കാളികാവിലേത്. 60 കാട്ടാനകളെയും 100 പുലികളെയും പിടികൂടിയിട്ടുണ്ട്. ഇതിനിടയിൽ മരണത്തെ മുന്നിൽ കണ്ട പല സന്ദർഭങ്ങളെയും അതിജീവിച്ചിട്ടുണ്ട്. കാട്ടാനയ്ക്കാണെങ്കിൽ 2 ഓട്ടത്തിനുള്ളിൽ നമ്മളെ പിടികൂടാൻ സാധിക്കും. കടുവയ്ക്ക് 20 മീറ്ററിനിടയിലാണെങ്കിലും പിടിക്കാൻ പറ്റും. പിന്തുടർന്ന് പിടികൂടുന്ന രീതിയാണ് കടുവയ്ക്കുള്ളത്. വയനാട്ടിൽ രാധ എന്ന സ്ത്രീയെ കൊലപ്പെടുത്തിയ കടുവയെ ഞങ്ങളെ ആക്രമിച്ചത് പിന്തുടർന്നെത്തിയാണ്. തിരിഞ്ഞോടിയാൽ മരണം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ടീമായി നിന്നുകൊണ്ടുള്ള പ്രത്യാക്രമണമേ കടുവ കാര്യത്തിൽ സാധ്യമാകൂ. വന്യമൃഗങ്ങൾ എങ്ങനെ പെരുമാറും എന്നത് അറിഞ്ഞിരിക്കുകയാണ് ഓപ്പറേഷനുകളിൽ പ്രധാനമായിട്ടുള്ളത്. മയക്കുവെടി വെക്കുക എന്നത് മാത്രമല്ല, സ്വഭാവമറിഞ്ഞ് പ്രവർത്തിച്ചില്ലെങ്കിൽ ഏത് രീതിയിലും മൃഗം തിരിച്ചാക്രമിക്കുകയും മരണം സംഭവിക്കുകയും ചെയ്യും. ഏറ്റവും ഭീതിയുണ്ടാക്കിയ സംഭവം തൃശൂർ പാലപ്പള്ളിയിൽ കാട്ടാന ചവിട്ടിക്കൊന്ന ഹുസൈൻ്റെ മരണമാണ്. ഇത്തരത്തിലുണ്ടായ ആകസ്മിക സംഭവങ്ങളിൽ ഏറെ വേദനിപ്പിച്ചിട്ടുള്ളത് വന്യമൃഗങ്ങളെ കാട്ടിലേക്ക് തിരിച്ചു കയറ്റുന്നതിൽ പ്രത്യേക പരിശീലനം നേടിയ സുദീർഘ സേവകനായിരുന്നു അദ്ദേഹം. പാലപ്പള്ളിയിൽ കാട്ടാനയുടെ സാന്നിധ്യമുണ്ടായിരുന്ന സ്ഥലത്ത് കുങ്കിയാനകളെ എത്തിച്ച ശേഷം പരിശോധന നടത്തുന്നതിനിടെ തൊട്ടടുത്ത തോട്ടത്തിൽ നിന്ന് പാഞ്ഞെടുത്ത കാട്ടാന ആക്രമിക്കുകയായിരുന്നു. മരണം മുന്നിൽ കണ്ട അവസരങ്ങൾ 2014 വയനാട്ടിലെ വാകേരി മേഖലയിൽ നടന്ന സംഭവമാണ്. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവ തിരികെ കാട് കയറിയില്ല, പിടിക്കാനായി തീരുമാനിച്ചു. പെട്ടെന്നാണ് കടുവയുടെ ആക്രമണമുണ്ടായത്. ടീമംഗങ്ങളെല്ലാം ചിതറിപ്പോയി. ഞാനും കടുവയും നേർക്കുനേരായി. മയക്കുവെടി വയ്ക്കാനുള്ള തോക്ക് മാത്രമാണ് ഉണ്ടായിരുന്നത്. കടുവ നേരത്തെ മുന്നിലെത്തിയതോടെ തോക്ക് അതിൻ്റെ വായിലേക്ക് കുത്തിക്കയറ്റി. 2 ഫൈറ്റ് ചെയ്തു. ഇതോടെ ചിതറിയോടിയവർ തിരികെ എത്തി അതിനെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. അതുപോലെ ഒരു പുലി ആക്രമിച്ചതിൻ്റെ പാട് മുതുകത്തുണ്ട്. ആന പലതവണ ആക്രമിച്ചിട്ടുണ്ട്. PM2 എന്ന ആന മയക്കുവെടി വെച്ചതിന് പിന്നാലെ കാലിൽ പിടിച്ചു പൊക്കി. കൂടെയുണ്ടായിരുന്നവർ പിടിച്ചതുകൊണ്ട് രക്ഷപ്പെട്ടു. എങ്ങനെയാണ് പ്രവർത്തന രീതികൾ? മയക്കുവെടി വെക്കുന്നത് 2 രീതിയിലാണ്. എല്ലാ ടീമംഗങ്ങളും ചേർന്നിറങ്ങി മൃഗത്തെ കണ്ടെത്തിയതിന് ശേഷം മയക്കുവെടി വെക്കുന്നതാണ് ആദ്യത്തെ രീതി. മൃഗത്തെ ലൊക്കേറ്റ് ചെയ്ത ശേഷം എക്സ്പേർട്ട് ട്രാക്കേഴ്സിൻ്റെ സഹായത്തോടെ കാറ്റിൻ്റെ ഗതി നോക്കി മെല്ലെ നീങ്ങി മയക്കുവെടി വെക്കുന്നതാണ് 2 രീതി. 2 വളരെ ഫലപ്രദമാണെങ്കിലും എപ്പോഴും നടക്കണമെന്നില്ല. കാരണം മനുഷ്യ സാമീപ്യം മനസ്സിലാക്കുന്ന മൃഗം തിരിച്ച് ആക്രമിക്കാൻ ശ്രമിക്കും. ആണാനകളാണ് കൂടുതലും കുഴപ്പമുണ്ടാക്കുന്നത്. പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ആണാനകൾ മിക്കവയും ഒറ്റ തിരിഞ്ഞ് നടക്കൂ എന്നതുകൊണ്ട് ഒറ്റയാൻ എന്ന് വിളിക്കുന്നത്. കൂട്ടത്തിൻ്റെ ആക്രമണം കുറവായിരിക്കും. ആനക്കൂട്ടം കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് കാട് മുറിഞ്ഞുപോയ സ്ഥലങ്ങളിലോ പണ്ട് ആനത്താര ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലോ ആയിരിക്കും. മോഴകളും ചിലപ്പോൾ കുഴപ്പക്കാരാകാറുണ്ട്. ഇവയെ കാട്ടിലേക്ക് തുരത്തുന്നത് തന്നെ ദീർഘസമയത്തെ പ്രയത്നം കൊണ്ട് സാധ്യമാകും. അതല്ലെങ്കിൽ പ്രത്യാക്രമണം നേരിടേണ്ടി വരും. അരിക്കൊമ്പനെ പോലെ പ്രശ്നക്കാരെന്ന് കണ്ടെത്തുന്നവയെ മയക്കുവെടി വെച്ച് പിടികൂടി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റും. ഒരു നിവൃത്തിയുമില്ലെങ്കിലേ പിടികൂടി കൂട്ടിലാക്കി മരിക്കുകയുള്ളൂ. ഈ വഴിയിലേക്കുള്ള പ്രചോദനം. കോഴിക്കോടിനടുത്ത് മണാശ്ശേരിയാണ് സ്വദേശം. അമ്മ ബയോളജി ടീച്ചറായിരുന്നു. ജ്യേഷ്ഠൻ അനിൽ സക്കറിയ ആംഫീബിയൻസ് വെറ്ററിയൻ ആണ്. തവളകളിലെ നിരവധി സ്പീഷീസുകളെക്കുറിച്ചുള്ള ഗവേഷണം ചെയ്തിട്ടുണ്ട്. ചെറുപ്പം മുതൽ ധാരാളം വായിക്കുമായിരുന്നു. കാടിനെക്കുറിച്ചായിരുന്നു താല്പര്യം. അങ്ങനെ വൈൽഡ് ലൈഫ് വെറ്ററിനിലേക്ക് എത്തി. 2007 ലണ്ടനിൽ ഡിസീസ് ഇക്കോളജിയിൽ റിസർച്ച് പൂർത്തിയാക്കി. ഈ രംഗത്തുള്ള നിരവധി ആളുകളുമായി ചേർന്ന് പ്രവർത്തിക്കാനും അവസരം ലഭിച്ചിട്ടുണ്ട്. 1998 വനം വകുപ്പിൽ ജോയിൻ ചെയ്യുന്നത്. അസിസ്റ്റന്റ് ഫോറൻ വെറ്റർനറി ഓഫീസറായി. ലണ്ടനിൽ നിന്ന് വന്ന ശേഷം 2 വർഷത്തോളം വെറ്റർനറി യൂണിവേഴ്സിറ്റിയിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി ചെയ്തിട്ടുണ്ട്. പക്ഷേ കാർഡില്ലാതെ പറ്റില്ലെന്ന് വന്നതോടെ തിരികെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചു വന്നു. വന്യജീവി സംഘർഷം രൂക്ഷമായതോടെ ചുമതലകൾ കൂടി. സംഘത്തിനും ഫ്രീ റേഞ്ചിങ് കൺസർവേറ്റിംഗ് മെഡിസിനുകളുമായി 17 പോസ്റ്റുകളായി, 14 ഹോസ്പിറ്റലുകളായി. കുടുംബത്തിനൊപ്പം ചെലവഴിക്കാനും വിശ്രമത്തിനും സമയം. ഏത് നിമിഷവും വിളിവരും, പോകേണ്ടി വരും. വെക്കേഷൻ ഇല്ല, ഹോളിഡേ ഇല്ല. ഞാൻ കുടുംബത്തിനൊപ്പമുള്ള സമയം കുറവാണ്. എങ്കിലും എൻ്റെ പ്രൊഫഷൻ ഇതാണെന്ന് അറിഞ്ഞ് ഭാര്യയും കുട്ടികളും വലിയ പിന്തുണയാണ് നൽകുന്നത്. എന്നെ വല്ലാതെ മിസ് ചെയ്താലും അവർ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഭാര്യ ഡോക്ടർ സിന്ധു തിരുവനന്തപുരം ആനിമൽ ഹസ്ബൻഡറിയിൽ ഡെപ്യൂട്ടി ഡയറക്ടറാണ്. മൂത്ത മകൾ ഡോക്ടർ അഞ്ജലി ബംഗളൂരുവിൽ നിംഹാൻസിൽ ജോലി ചെയ്യുന്നു. ഇളയ മകൾ അപർണ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഫൈനൽ ഇയർ മെഡിസിൻ വിദ്യാർത്ഥിയാണ്.